ഒരു തരത്തിലുമുള്ള ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ ഒരു ജീവിതം നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളിൽ പലരും നമ്മുടെ ഫോണിൽ ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ് ആണ് നോക്കാറ്. അല്ലെങ്കിൽ രാവിലെ ചായ കുടിക്കുന്ന നേരം പത്രമോ ടി വി ഓണാക്കി പുതിയ വാർത്തകൾ അന്വേഷിക്കുകയാണ് ഓരോ മലയാളിയും. ന്യൂസ് അഡിക്ഷൻ എന്നതൊരു സർവ്വസാധാരണമായ വിഷയമാണ്. എല്ലാവർക്കും ദ മലയാളി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ കൃഷാണ്. മലയാളിക്ക് ന്യൂസ് എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ലോകത്തിൽ എന്ത് നടന്നാലും മലയാളി അതിനെപ്പറ്റി സംസാരിക്കും. കാരണം മലയാളി എല്ലാത്തിനെയും പറ്റിയും അന്വേഷിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള വിഭാഗമാണ്. എന്തിനെപ്പറ്റിയും സംസാരിക്കും. നോർത്ത് ഇന്ത്യയിൽ നടന്നാലും അമേരിക്കയിൽ നടന്നാലും ഓസ്ട്രേലിയയിൽ നടന്നാലും എന്ത് വിഷയവും മലയാളിയുടെ കൈകാര്യം ചെയ്യും. ഇത്ര ചെറിയൊരു കേരളത്തിൽ, ഇത്രയും 3 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയുള്ള കേരളത്തിൽ എത്ര ന്യൂസ് ചാനലുകളാണ്, എത്ര പത്രങ്ങളാണ് അല്ലേ? അപ്പോൾ മലയാളികൾക്ക് ന്യൂസ് എന്ന് പറഞ്ഞാലൊരു ഹരം തന്നെയാണ്. നമ്മുടെയൊക്കെ സ്മാർട്ട് ഫോണിൽ ന്യൂസിൻ്റെ ഒരാപ്പെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാർത്ത ഏജൻസിയുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടാകും. ഓരോ നിമിഷവും പുതിയ പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ട് ഇത്തരം ആപ്പുകളും പേജുകളും നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ടീനേജ് കാലഘട്ടത്തിൽ എനിക്ക് സിനിമ റിലേറ്റഡ് ന്യൂസുകളായിരുന്നു ഭയങ്കര കമ്പം. പിന്നെ കുറച്ച് ക്രിക്കറ്റും, പിന്നെ കോളേജിലൊക്കെ ആയപ്പോൾ കുറച്ച് വണ്ടി പ്രാന്ത് വന്നപ്പോൾ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സ് കിട്ടാനായിരുന്നു ആഗ്രഹം. പിന്നെ സ്മാർട്ട് ഫോണെപ്പറ്റിയും അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് കാര്യങ്ങളെപ്പറ്റിയൊക്കെ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റി എല്ലാം വരുമ്പോൾ എല്ലാം എനിക്ക് ആദ്യം അറിയണം, അതിനെപ്പറ്റി എനിക്കത് സംസാരിക്കണം എന്നൊരു വിചാരമായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്മാർട്ട് ഫോണിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആപ്പ് ഉണ്ടായിരുന്നു. അത് എപ്പോഴും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത്ര നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഞാൻ അതിലേക്ക് എപ്പോഴും ഡീവിയേറ്റ് ആയി പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പൊളിറ്റിക്സ് തലക്കെ പിടിച്ച്, അപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ വൈകുന്നേരം ടി വികളിലുള്ള ആ ചർച്ചകളൊക്കെ കേട്ടിരിക്കുമ്പോൾ ഭയങ്കര ഹരമായിരുന്നു. പലപ്പോഴും വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ടി വിക്ക് മുന്നിലിരുന്ന് ഈ ചർച്ചയെ കണ്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് അതിനെപ്പറ്റിയുള്ള ചർച്ച വീട്ടിൽ, എന്നിട്ട് അച്ഛനായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അതൊക്കെ എന്തിനാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നെ പയ്യെ എപ്പോഴോ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ തരത്തിലുള്ള വാർത്തകൾ ദിനംപ്രതി ഞാൻ കേൾക്കുന്നതും എൻ്റെ ബ്രെയിനിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടും എന്ത് പ്രയോജനം, ആർക്ക് പ്രയോജനം? എൻ്റെ ഓരോ ദിവസത്തെയും വിലപ്പെട്ട സമയം ഇനി ഇത്രയും അനാവശ്യമായ വാർത്തകൾ കേൾക്കാനും വായിക്കാനുമായിട്ടാണല്ലോ കളഞ്ഞിരുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും അത് ഉണ്ടാക്കുന്നതാണെന്നും ഇതെല്ലാം ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഇതിൽ നിന്നും മാറ്റി ചിന്തിപ്പിച്ചത്. പല മാധ്യമങ്ങളും രാവിലെ തന്നെ ന്യൂസ് കൊടുക്കുന്നത് നെഗറ്റീവാണ്. അതെ, നമ്മളൊന്ന് നോക്കി ഹെഡ്ലൈൻസൊക്കെ നോക്കി അറിയാൻ പറ്റും എല്ലാം നെഗറ്റീവ് ന്യൂസുകളാണ്. നമ്മൾ ഈ ന്യൂസുകളൊക്കെ വായിച്ച് രാവിലെ തന്നെ ഇതിനെ നെഗറ്റീവ് അടിക്കുന്നത്. അതായത് ഞാൻ ആ ന്യൂസ് വായിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ ഓഫീസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ ഈ നെഗറ്റീവ് ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ഫോളോ അപ്പ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഞാനെന്ന വ്യക്തി നെഗറ്റീവ് ആകുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് രീതിയിലുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെന്നെ വല്ലാതെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാനെന്ന വ്യക്തിയിൽ ഇതിൻ്റെ സ്വാധീനം ചെറിയ രീതിയിൽ വന്നു തുടങ്ങും സ്വാഭാവികമായിട്ടും. അത് നിങ്ങളിലും ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ എൻ്റെ മനസ്സിൽ വരുമ്പോഴും ഫൈനലി വന്നൊരു ക്വസ്റ്റ്യനാണ് എന്നോട് എനിക്ക് ചോദിക്കാൻ തോന്നിയ ക്വസ്റ്റ്യനാണ്, ഈ അപ്ഡേറ്റ്സൊക്കെ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് നേടുന്നു? നമ്മളൊന്ന് പിന്നിലോട്ട് ചിന്തിച്ച് നോക്കിയേ. 5 വർഷം മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിൽ കാണിച്ചിരുന്നു അല്ലെങ്കിൽ നമ്മൾ വായിച്ചതായ ഒരു വാർത്ത നമ്മൾ നോർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, 1-2 മാസം മുമ്പ് ഈ മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിച്ചൊരു വാർത്ത ഇന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വെറുതെ നമ്മുടെ ബ്രെയിനിലേക്ക് വെറുതെ നെഗറ്റീവായ വാർത്തകൾ കുത്തിക്കയറ്റി ആ ഒരു ദിവസം നമ്മൾ സ്പോയിൽ ചെയ്യുന്നു. അല്ലാതെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് നമ്മുടെ യൂട്യൂബേഴ്സ് കൊടുക്കുന്ന പല തംബ്നെയിൽസും പോലെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങളിലെ ഹെഡ്ലൈൻസ്. അവർക്കത് വിറ്റു പോകണമായിരുന്നു. ഇന്ന് പത്രങ്ങൾ ഓൺലൈനിലായപ്പോൾ അവർ തംബ്നെയിൽസിലൂടെയും അല്ലെങ്കിൽ ഹെഡ്ലൈൻസിലൂടെയെല്ലാം നമ്മളെ ക്ലിക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവർക്ക് ആ ഒരു ക്ലിക്ക് കിട്ടിയാൽ മതി, നമ്മളവരുടെ സൈറ്റിലേക്ക് കയറുന്നു, സൈറ്റിലുള്ള ആഡ്സ് വഴി അവർക്ക് വരുമാനം കിട്ടുന്നു. അല്ലാതെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത്രയും നെഗറ്റീവ് ന്യൂസുകളും ചിന്താഗതികളെല്ലാം വായിക്കുന്ന വഴി തീർച്ചയായും നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കുന്നതെന്ന് തന്നെയാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെ. അഡൾട്ട്ഹുഡാകുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ച നിൽക്കുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് ദിനം പ്രതി റീഷേപ്പ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ വായിക്കുന്ന ഇത്തരം വാർത്തകളും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ തലച്ചോറിനെ പല ഡയമെൻഷനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നെഗറ്റീവ് വാർത്തകൾ വായിക്കുന്ന വഴി തീർച്ചയായും നമ്മുടെ തലച്ചോറിലെ സെൽസുകളിൽ ഒരുപാട് നെഗറ്റീവായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സിലോ വീട്ടിലെ അച്ഛനോ ഒക്കെ ഈ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം. നമുക്ക് ചുറ്റും അന്ധമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ താരത്തിൻ്റെ വലിയൊരു ഫാനൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ അവർ അത്രയും വാർത്തകളാണ് കൂടുതലും വായിക്കുന്നത്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പത്രവും ചാനലും മാത്രമായിരിക്കും കാണുന്നത്. ഒരു സിനിമ താരത്തെ വല്ലാതെ ആരാധിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വാർത്തകളാണ് നിരന്തരം വായിക്കുന്നത്. ഇതെല്ലാം അവരുടെ ബ്രെയിൻ സെല്ലിൽ അതിനെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രമാക്കുകയും പിന്നെ എപ്പോഴും അതിനെപ്പറ്റി വായിക്കുന്നതുകൊണ്ട് അവർ അതിലേക്ക് വല്ലാതെ അഡിക്റ്റഡ് ആവുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായും അവർ സംസാരിക്കുന്ന വിഷയങ്ങളിലും അല്ലെങ്കിൽ പെരുമാറ്റത്തിലൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായും ഉണ്ടാവും. ഇന്ന് വരുന്ന പത്രങ്ങളിൽ ഫ്രണ്ട് പേജിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഓൺലൈൻ ന്യൂസുകളിലെ ഹെഡ്ലൈൻസൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും കൂടുതലും നെഗറ്റീവ് ആയിരിക്കുള്ളൂ. കാരണം നെഗറ്റീവ് വാർത്തകളാണ് ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത്. പോസിറ്റീവ് വാർത്തകളെക്കാളും ആൾക്കാർക്ക് ഇഷ്ടം അത്രയും വാർത്തകൾ ക്ലിക്ക് ചെയ്യാനും വായിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാർത്തകൾ പലപ്പോഴും ഫ്രണ്ട് പേജിൽ ഇടം പിടിക്കാറില്ല. ഇപ്പോൾ ഒരു ഷെയർ മാർക്കറ്റിൽ ഒരു ബുള്ള് അത് മുകളിലേക്ക് ഷെയർ മാർക്കറ്റിൽ പോയാൽ അതിനെപ്പറ്റി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഷെയർ മാർക്കറ്റ് താഴത്തേക്ക് കൂപ്പ് കുത്തിയാൽ അത് വലിയ ചർച്ചയാവും. കാരണം എപ്പോഴും നെഗറ്റീവിനാണ് പ്രാധാന്യം കൂടുതൽ. അതുപോലെ തന്നെ പല വാർത്തകളും അവരങ്ങനെയാണ് ഡിസൈൻ ചെയ്തതും ക്രിയേറ്റ് ചെയ്യുന്നതും. നെഗറ്റീവ് വാർത്തകൾ ഉണ്ടായാലേ കൂടുതൽ ക്ലിക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ പത്രം വിറ്റുപോകുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അതിലേക്ക് തിരിയും. ഒരു നെഗറ്റീവ് ഹെഡ്ലൈൻ കാണുമ്പോൾ നമുക്കൊരു ഉത്കണ്ഠ വരും, എന്തായിരിക്കും അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ തോന്നും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ക്ലിക്ക് ചെയ്ത് വായിച്ചു നോക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം മനുഷ്യ സഹജമാണ്. ഈയൊരു രീതി അവർ വിറ്റ് കാശാക്കുന്നു മാത്രം. ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമുക്ക് ലോകം രക്ഷിക്കാനൊന്നും സാധിക്കില്ല. ലോകത്തെ ഏതെങ്കിലും കോണിൽ ഒരു ഭൂകമ്പം സംഭവിക്കുന്നു, അത് വാർത്തയായിട്ട് നമ്മുടെ വാർത്താ ഏജൻസി നമ്മളെ കാണിക്കുന്നു. നമ്മളത് നോക്കി വല്ലാതെ വിഷമിക്കുന്നു, നമ്മൾ അടുത്ത അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായ മനുഷ്യത്വപരമായ ഒരു ചിന്താഗതി കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമുക്കൊരിക്കലും അവരെ ആ സമയത്ത് സഹായിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളവിടെ സഹായിക്കുന്നത് ആരെയാണ്? ആ വാർത്താ ഏജൻസിയെ, അല്ലെങ്കിൽ അവരുടെ സ്പോൺസറെ. അവരെയെല്ലാം നമ്മൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അല്ലാതെ ആ കഷ്ടപ്പെടുന്ന മനുഷ്യരെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ? ഇല്ല. ആ വാർത്തകൾ വായിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് കൊണ്ട് വാർത്താ മാധ്യമങ്ങൾക്ക് കാശ് കിട്ടുന്നതല്ലാതെ നമുക്കൊന്നും അവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഈ ഒരു കടുത്ത തീരുമാനം എടുത്തത് ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ വാർത്താ മാധ്യമങ്ങളുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതായിരുന്നു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇവരിത് അവരുടെ റേറ്റിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരുപാട് വിദ്യകളുണ്ട് ഇതിനകത്ത്. എന്തായാലും കോവിഡാണ്, കോവിഡ് മാറണമെങ്കിൽ വാക്സിൻ വരണം. നിരന്തരം ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ പയ്യെ പയ്യെ ഞാൻ അതിരുന്ന് അകലം പാലിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം എൻ്റെ ഫോണിൽ ഒരുപാട് ന്യൂസ് റിലേറ്റഡ് ആപ്പ് ഉണ്ടായിരുന്നു, എല്ലാം അൺ ഇൻസ്റ്റാൾ ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരുപാട് പേജസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം അൺഫോളോ ചെയ്തു. പിന്നെ ടി വിയിൽ നിന്ന് പയ്യെ അകലം പാലിച്ചു. വൈകാത്ത ചർച്ച സമയത്ത് ഞാൻ ടി വി ഓഫാക്കി ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ പയ്യെ പോഡ്കാസ്റ്റ് തുടങ്ങി. അപ്പോൾ ഞാൻ പയ്യെ പയ്യെ ആ ഒരു ഇൻട്രസ്റ്റ് പയ്യെ പയ്യെ മാറ്റാൻ തീരുമാനിച്ചു. മാറ്റി മാറ്റി ഇപ്പോൾ ഞാൻ ഒരു കാരണവശാലും വാർത്തകൾ അനാവശ്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. ആവശ്യത്തിന് വല്ലപ്പോഴും എന്താ അപ്ഡേറ്റ്സ് എന്നറിയാൻ വേണ്ടി ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഞാൻ സമയം സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാർത്തകൾ അറിയണ്ടേ, ലോകത്തെ പറ്റി അറിയണ്ടേ? ശരിയാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ നമ്മൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ വീക്കിലി അപ്ഡേറ്റ്സൊക്കെ, മെയിൻ കറണ്ട് അഫയേഴ്സൊക്കെ ശ്രദ്ധിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഫുൾ ടൈം ഒരു വാർത്ത അല്ലെങ്കിൽ എപ്പോഴും വാർത്ത അപ്ഡേറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ വിട്ടു. നിങ്ങളെന്ത് വിഷയത്തിലാണ് സ്പെസിഫൈ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അറിയാനും വാർത്തകൾ ശ്രദ്ധിക്കാനും ശ്രമിക്കുക. ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അല്ലാതെ എല്ലാ കാര്യത്തിലും ഞാൻ അപ്ഡേറ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു നീഷിൽ നമ്മൾ അപ്ഡേറ്റ് ആയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഓപ്പറേഷൻ വരെയാണ്, രണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഒരു ഡോക്ടറാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ലോകത്തിലെ എല്ലാ വാർത്തകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അഡിക്റ്റാണ്. മറ്റൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ആരെ പ്രിഫർ ചെയ്യും? തീർച്ചയായും നിങ്ങൾ എപ്പോഴും വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളെ പ്രിഫർ ചെയ്യാൻ ചാൻസ് കുറവാണ്. ഒരുപാട് വാർത്തകൾ അറിഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം വാർത്തകൾ ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കും, ഓരോ ദിവസവും പുതിയ ട്രെൻഡിങ് വന്നുകൊണ്ടിരിക്കും. വീക്കിലി അപ്ഡേറ്റ്സ് വരുന്ന ഏതെങ്കിലും മാഗസിൻസോ അല്ലെങ്കിൽ സൈറ്റുകളോ വെച്ച് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ദിനം പ്രതി വാർത്തകൾക്ക് പിന്നാലെ പോകാതിരിക്കുക. അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാം. ദ മലയാളി പോഡ്കാസ്റ്റ് സെർച്ച് ചെയ്താൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാ എൻ്റെ പേജസ് കാണും. ക്രിഷ് ജേഖവർ എന്ന് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം ഐ ഡി കാണാൻ പറ്റും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും DM ചെയ്യാം. എൻ്റെ എല്ലാ മെസ്സേജസിനും റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ എൻ്റെ മെയിൽ ID themalayalipodcast@yahoo.com എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.